വീണ്ടും നമുക്ക് ദൈവവചനത്തിന് മുമ്പിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ഉച്ച സന്ദർഭത്തിൽ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിലൂടെ വന്ന ഒരു വേദഭാഗമുണ്ട്, ഒന്ന് വായിച്ചക്കൊള്ളാം. എബ്രായലേഖനം 5:11 ഇങ്ങനെ വായിക്കുന്നു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യതയുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. സമയം വളരെ നല്ലൊരു സമയമല്ല, കാര്യം വളരെ പറയാനുണ്ട്, എന്നാൽ ഈ സമയം ഉച്ച സമയമാണ്, കേൾക്കാൻ മാന്യതയുള്ള സമയമാണ്, ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ 7 സഭകളെ കുറിച്ച് പറയുമ്പോൾ 7 പേർക്കും ഉള്ള ഒരേ ഒരു ദോഷം എന്താണെന്നറിയാം, കേൾക്കാനേ ഇച്ചിരി ചെവിക്ക് ഇച്ചിരി കുഴപ്പം, എന്താ പറയാ, കേൾക്കാൻ മാന്യതയുള്ളവരെ 7 പേർക്കുള്ള ഒരേ ഒരു കാര്യം അതാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പറയാ കേൾവിക്കുറവുള്ളവരാണ്. ഞാൻ സാധാരണ ഒരു കഥ കേട്ടിട്ടുണ്ട്, 3 സ്നേഹിതരുണ്ടായിരുന്നു, അവര് വളരെ സ്നേഹിതർ, അവര് വെക്കേഷൻ ഒക്കെ കിട്ടുമ്പോ അവധി കിട്ടുമ്പോൾ അവർ വേട്ടയാടാൻ പോകും. പണ്ടത്തെ കാലമാണ്, ഒരാൾ ഒരു വക്കീലാണ്, ഒരാളൊരു മൃഗ ഡോക്ടറാണ്, മൃഗങ്ങളെ വെറ്റിനറി ഡോക്ടർ, വേറെ 3 ആളൊരു ഉപദേശിയാണ്. ഇവർ സ്നേഹിതരാണ്, ഇവര് ഒരിക്കൽ വേട്ടയാടാനായിട്ട് പോയി, വനത്തിലാണ് പോയത്, എല്ലാവരുടെയും കയ്യിൽ തോക്കുണ്ട്. അവർ വനത്തിലേക്ക് പോകുമ്പോള് അവര് വനത്തിൽ കയറി പോകുമ്പോൾ അവർക്ക് അവരുടെ മുമ്പില് ഒരു മാൻ, പേടമാൻ വരുന്നുണ്ട്. വളരെ സന്തോഷം തോന്നി, ഇതിന് വെടിവെക്കണം. അവർ 3 പേരും ആ പേടമാനെ അവരെ എയിം ചെയ്തു, അവര് വാസ്തവം എല്ലാവരും 3 പേരും എയിം ചെയ്തുകൊണ്ട് വെടിവെച്ചു. 3 പേരും ഒരേ സമയത്താണ് വെടിവെച്ചത്, പേടമാൻ മരിച്ചു വീണു. അപ്പൊ ഇവരുടെ സംശയം ആടെ ഉണ്ട കൊണ്ടിട്ടാണ് ഈ പേടമാൻ ചത്തത്, അതാണ് പ്രശ്നം. വക്കീല് പറഞ്ഞു ഞാൻ വെടിവെച്ചിട്ടാണ് ചത്തത്. അപ്പൊ മൃഗ ഡോക്ടർ പറഞ്ഞു അത് എന്റെ വെടികൊണ്ട് കേട്ടാണ്, ഉപദേശം കിട്ടില്ല. ഉപദേശം പറഞ്ഞു അതൊന്നും പറയേണ്ട കാര്യമില്ല, എന്റെ വെടികൊണ്ട് കേട്ടാണ് കൊണ്ടാണ് ഈ പേടമാൻ മരിച്ചത്, വാദപ്രതിവാദം കൂടി. അപ്പൊ പറഞ്ഞു വെറ്റിനറി ഡോക്ടറാണല്ലോ, മൃഗ ഡോക്ടറാന്ന് പറഞ്ഞു ഞാനൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കാം, മരിച്ച ഈ പേടമാനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്തൊക്കെ നോക്കാം, ആടെ ഉണ്ട കൊണ്ടാണ് ഈ പേടമാൻ മരിച്ചതെന്ന് അറിയാണ്. അപ്പൊ ഡോക്ടർ പോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി, താൻ അത് പരിശോധിച്ചു, ഒടിയിൽ താൻ വന്ന് പറഞ്ഞു അത് ഉപദേശിയുടെ ഉണ്ട കൊണ്ടാണ് മരിച്ചത്. ഉപദേശിയുടെ ഉണ്ടവരെ, അപ്പൊ വക്കീൽ ചോദിച്ചു ഉപദേശിയുടെ ഉണ്ട കൊണ്ട് മരിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്, എന്നെ തെളിവുണ്ട് വാദിച്ചു താൻ. പക്ഷെ അത് വളരെ നിസ്സാര കാര്യമാണ്, ആ ഉണ്ട ഒരു ചെവി കൂടെ കയറും മറ്റേ ചെവി കൂടെ പോയി. പലപ്പോഴും നാം കേൾക്കുന്ന ഈ വിധത്തിലാകാറുണ്ട്, അതാകാതിരിക്കേണ്ടത് ആവശ്യമാണ്. നാം കേൾക്കുന്നത് ഗ്രഹിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അനുഗ്രഹം, കേൾക്കുന്ന നാം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. പല ഉപദേശിമാർക്കും ഒരു അനുഗ്രഹമായിട്ട് തോന്നാറുണ്ട്, കാര്യം പ്രസംഗം റിപ്പീറ്റ് ചെയ്താലും പലരും മറന്നു പോകുന്നതുകൊണ്ട് അവർ പലതും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അത് ഉണ്ടാകാതിരിക്കണം. ഒരിക്കൽ കേട്ട പ്രസംഗം ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം 6 1-2 വാക്യങ്ങൾ വായിക്കാം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് 4:5 അതിന്റെ പ്രാധാന്യത നാം കണ്ടു. 4 പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, അവനാണ് സർവത്തെ സൃഷ്ടിച്ചവൻ, അവൻ ആരാധനയോഗ്യനാണ്. 5 താൻ വീണ്ടെടുപ്പുകാരനാണെന്ന് നാം അവിടെ കാണുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ അവകാശി താനാണ്, അതിന്റെ ടൈറ്റിൽ ഡീഡ് അഥവാ ആധാരം തന്റെ കയ്യിലാണ്. ആ പുസ്തകത്തെ കുറിച്ച് നാം അത് വായിച്ചതാണ്. ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ ആധാരം തനിക്കാണോ അവകാശമായിരിക്കുന്നത്. 7 മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം, അത് തുറക്കുവാനും അത് പൊട്ടിക്കുവാനും അത് വായിക്കുവാനും അവൻ മാത്രമാണ് യോഗ്യൻ. നമ്മുടെ കർത്താവാണ് ഇതിന്റെ എല്ലാം അവകാശി. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നാം മുൻപേ പറഞ്ഞതുപോലെ ഒരു അനാധികൃതമായി അവകാശമില്ലാത്ത ഒരു വ്യക്തി ഈ ഭൂമിയെ ആക്രമിച്ചിരിക്കുകയാണ്. സഭാപ്രസംഗിൽ നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് കാണുന്നുണ്ട്, ഒരു വലിയൊരു രാജാവ് ഒരു ചെറിയ പട്ടണത്തെ ആക്രമിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അവന്റെ ബുദ്ധി ഒരു ജ്ഞാനിയായ മനുഷ്യനുണ്ടായിരുന്നു. ആ ജ്ഞാനം കൊണ്ട് അവൻ അതിനെ ആ പട്ടണത്തെ രക്ഷിച്ചു. ഇത് വാസ്തവത്തിൽ സാത്താൻ ഈ ഭൂമിയെ ആക്രമിച്ചതിന്റെ ഒരു ചിത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. എന്നാൽ കർത്താവ് തന്റെ ജ്ഞാനത്താൽ ഈ ഭൂമിയെ രക്ഷിച്ചു, വീണ്ടെടുത്തു. അതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിശാച് അവകാശപ്പെടുകയാണ്. അവൻ അവകാശിയല്ല, എന്നാൽ വെറുതെ അവകാശമില്ലാത്ത സ്ഥാനത്താണ് അവകാശപ്പെടുകയാണ്. എന്നാൽ കർത്താവ് അതിനെതിരായിട്ട് ഈ തന്റെ ഭൂമിയിൽ, തനിക്ക് അവകാശമായ ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വരുമ്പോൾ ഷമയൽ സാർ ഓർപ്പിച്ചതുപോലെ ഭയങ്കരമായ ന്യായവിധികൾ ഇവിടെ വരുവാൻ പോവുകയാണ്. ഈ ന്യായവിധിക്ക് പല ഉദ്ദേശങ്ങളുണ്ട്, വിവിധമായ ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഇസ്രായേൽ മക്കളെ, തന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മസീഹയെ സ്വീകരിക്കുവാനായി അവരെ ഒരുക്കുക എന്നുള്ള അതിന്റെ പിറകിലുള്ള ഉദ്ദേശമാണ്. എന്ന് മാത്രമല്ല, ദുഷ്ടന്മാർക്ക് വരുന്ന ഭയങ്കരമായ ന്യായവിധിയാണത്. ദൈവത്തിന്റെ മഹാക്രോധ ദിവസമാണ്, ദ ഡേ ഓഫ് ദ ലോർഡ്. ആ ഭയങ്കരമായ ന്യായവിധി ഈ ഭൂമി മേൽ ചൊരിയുവാൻ പോവുകയാണ്. അതിന്റെ കാലഘട്ടം വളരെ ക്ലുപ്തമാണ്, 7 വർഷമായിരിക്കും അത്. ആദ്യത്തെ 3.5 വർഷം ശാന്തമായ അന്തരീക്ഷമല്ല, എങ്കിലും ഒരുവിധം ശാന്തമാണ്. എന്നാൽ 2.5 വർഷം മഹാ ഉപദ്രവമാണ്, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാപീഡനകാലമാണ്. അത് ഭയാനകമായ ന്യായവിധിയായിരിക്കും. അപ്പോ ഈ 7 വർഷത്തെ കാലഘട്ടത്തെ കുറിച്ച് വിവരിക്കുന്ന വേദഭാഗങ്ങളാണ് 6 അധ്യായം മുതൽ കർത്താവിന്റെ വരവ് ചിത്രീകരിക്കുന്ന 19 അധ്യായം വരെ നമുക്കത് കാണുവാൻ കഴിയും. 19 അധ്യായത്തിൽ കർത്താവിന്റെ മഹത്വ പ്രത്യേക നമുക്ക് കാണുന്നു. അപ്പോൾ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഈ ന്യായവിധി നടക്കുന്നതിനെ കുറിച്ചാണ് നാം കാണുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ 3 വിധത്തിലുള്ള ന്യായവിധികൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1, മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി. 6 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. 6 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അതെ, 8 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ 7 മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം 8 അധ്യായം 2 മുതൽ 11 അധ്യായം 19 വരെയുള്ള വേദഭാഗങ്ങളിൽ 7 കാഹളങ്ങൾ ഊതുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധിയെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. അതിനിടയ്ക്ക് പല സംഭവങ്ങളുണ്ട്, ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി ചിന്തിക്കാം. 3 ന്യായവിധി 15:1-16 മുതൽ 16:21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ 3 ന്യായവിധിയെ കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മുടെ പഠന വിഷയം. ഈ കാലഘട്ടത്തിൽ തന്നെ ദൈവം വേറെ പല വിധത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് പറയുന്നുണ്ട്, ചില സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് വ്യത്യസ്തമായിട്ട് പഠിക്കേണ്ട ആവശ്യമാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന കാലക്രമത്തിലല്ല, ഇറ്റ്സ് നോട്ട് ക്രോണോളജിക്കൽ ഓർഡർ അല്ല, ക്രോണോളജിക്കൽ ഓർഡർ അല്ല എഴുതിയിരിക്കുന്ന എന്ന സത്യം കൂടി നാം മനസ്സിലാക്കണം. ചിലപ്പോൾ ആദ്യത്തെ സംഭവം അവസാനത്തെ സംഭവം ഒന്നിച്ച് എഴുതാറുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ആദ്യത്തെ ന്യായവിധിയിലേക്ക് വരാം. അത് 7 ആണ്, 7 മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി. ഈ ന്യായവിധിയെ കുറിച്ച് നാം കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. അവിടെ 1 ന്യായവിധി നാം 6 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 6 അധ്യായം വരെ 1 വാക്യത്തിൽ നാം വായിച്ചു. 1 മുദ്ര പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ 1 വലിയ എന്ന് പറഞ്ഞു. അവിടെ നാം കാണുന്നുണ്ട് ഒരു വ്യക്തി വരുന്നു. എന്നാൽ ഇത് പഠിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഈ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധിയും ഒലുമല പ്രഭാഷണവുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഒലുമല പ്രഭാഷണം സഹോദരൻ രാജനാണ് എടുക്കുന്നത്. എങ്കിലും തന്റെ വിഷയത്തിലേക്ക് അല്പം എനിക്ക് കടക്കാതെ നിർവാഹമില്ല. ആ വിഷയത്തിലേക്ക് ഇതിന് മുൻപ് നാം അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചത്, നിന്റെ വരവിനും ലോകാവസാനത്തിനും ഉള്ള അടയാളം എന്ത്? നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം, പിന്നീട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരെങ്കിലും അത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് വരാം. പുലിമല പ്രഭാഷണത്തിലേക്ക് അല്പം ശ്രദ്ധിക്കാം, വിശദമായിട്ടല്ല, പിന്നീട് രാജ്യ സഹോദരൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുമായ എന്ന് വിശ്വസിക്കുന്നു. 24 അധ്യായത്തിൽ ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് 3 വാക്യത്തിൽ വായിക്കാം. ആ അയ്യാ, അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചു. ലോകത്തിന് നാം അതിനെ കുറിച്ചുള്ള വിശദമായ ലോകത്തിന്റെ അന്ത്യ ഏജ് എൻഡ് എൻഡ് ഓഫ് ദി ഏജസ് കാലയുഗങ്ങളുടെ അവസാനത്തിന് എന്താണ് അടയാളം? കർത്താവ് അടയാളം കൊടുത്തു. എന്തൊക്കെയാണ് അടയാളം കൊടുത്തത് ശ്രദ്ധിക്കുക. 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ താൻ അടയാളം കൊടുത്തു. ആദ്യത്തെ അടയാളം നീ വിശദീകരിക്കുന്നില്ല, ശ്രദ്ധിക്കുക. 3 വാക്യത്തിൽ 5 വാക്യത്തിൽ വായിക്കുക. ഇതാണ് ആദ്യത്തെ അടയാളം, ഞാൻ ക്രിസ്തു എന്ന് പറയുന്ന അനേകർ വരും, അഥവാ അന്ത്യക്രിസ്തുവിന്റെ പ്രവേശനമാണ് ആദ്യത്തെ അടയാളം. കർത്താവ് വരുന്നതിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ഒന്നാമത്തെ അടയാളം അന്ത്യക്രിസ്തുവിന്റെ വരവാണ്. സംശയമൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെ ഞാൻ പറയുന്നതല്ല, ഇവിടെ തന്നെ പറയുന്ന കാര്യമാണ്. രണ്ടാമത്തെ ശ്രദ്ധിക്കാറാ വാക്യം, രണ്ടാമത്തെ അടയാളം യുദ്ധവും യുദ്ധശ്രുതികളും ഉണ്ടാകും. രണ്ടാമത്തെ അടയാളം വിശദീകരിക്കുന്നില്ല, ഞാൻ ഓരോന്നായിട്ട് അക്കമിട്ട് പറയുന്നെന്ന് മാത്രം. 3 അടയാളം ശ്രദ്ധിക്കാം, അടുത്ത ഭാഗം വായിക്കാം. ആ ക്ഷാമമുണ്ടാകും. 3 അടയാളം ക്ഷാമമുണ്ടാകും. ആദ്യത്തെ അടയാളം അന്ത്യക്രിസ്തുവിന്റെ വരവ്, രണ്ടാമത്തെ അടയാളം യുദ്ധവും യുദ്ധ ശ്രുതികളും ഉണ്ടാകും, 3 അടയാളം ക്ഷാമമുണ്ടാകും, 4 അടയാളം അതിനെ തുടർന്ന് വായിക്കാം. ഇംഗ്ലീഷിലൊന്ന് വായിക്കാതെ, ക്ഷാമവും ദ ഫാമിൻ ആൻഡ് പെസ്റ്റിലൻസസ് ആൻഡ് ദ എർത്ത്ക്വേക്സ്. പെസ്റ്റിലൻസ് എന്ന് പറഞ്ഞാൽ മഹാവ്യാധികൾ ഉണ്ടാകും, രോഗങ്ങളുണ്ടാകും, വ്യാധികളും രോഗങ്ങളും പിന്നെ ഭൂകമ്പവും ഉണ്ടാകും. രോഗവും ഭൂകമ്പവും ഉണ്ടാകാൻ ഉണ്ടാകുന്ന എന്താണ്? മരണമാണ്. അത് പറഞ്ഞാൽ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കും. വ്യാധികൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, ഭൂകമ്പം കൊണ്ട് മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം എന്താണ് അവർ 8 വാക്യത്തില്, ഇതൊക്കെ ഈറ്റ് നോവിന്റെ ആരംഭമാണ്. 9 വാക്യം വായിക്കുക, അടുത്ത അടയാളം. ആ രക്തസാക്ഷികളായി മരിക്കേണ്ടി വരും. അനേക രക്തസാക്ഷികളായിട്ട് മരിക്കേണ്ടി വരും. എപ്പൊ എത്ര അടയാളം കണ്ടിപ്പോഴ്? 1 അടയാളം അന്ത്യക്രിസ്തുവിന്റെ വരവ്, 2 അടയാളം യുദ്ധവും യുദ്ധശ്രുതികളും, 3 അടയാളം ക്ഷാമം, 4 അടയാളം പകർച്ചവ്യാധികളും ഭൂകമ്പവും മരണം, ചുരുക്കത്തിൽ മരണം, 5 അടയാളം രക്തസാക്ഷികളായിട്ട് അനേകർ മരിക്കും. പിന്നീട് നമുക്ക് അത് തുറന്ന് വായിക്കുവാനുണ്ട്. അതിനുശേഷം അവസാനം നാം വായിക്കും 4 വാക്യം വായിക്കുക. സകല സാക്ഷികൾക്കും സാക്ഷ്യമായി ഇരിക്കും. ഓക്കെ, ഇവിടെ ഈ ഭാഗത്തെ ആ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് നമുക്കിനി ഇത്രയും മാറി ഈ അടയാളങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 6 അധ്യായത്തിലേക്ക് വരാം. ഈ അടയാളത്തിന്റെ ഒരു വിശദീകരണമാണ് ഈ 6 അധ്യായം. ശ്രദ്ധിക്കുക, 1 അടയാളം ശ്രദ്ധിക്കുക. 1 ജീവി വരിക എന്ന് പറഞ്ഞപ്പോ ആദ്യത്തെ മുദ്ര പൊട്ടിച്ചു. ആദ്യത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ആരാണ് വന്നത്? ഒരു വ്യക്തി വരികയാണ്. അവൻ എങ്ങനെയാണ് വരുന്നത്? വെള്ള കുതിരമേൽ വരുന്ന വ്യക്തിയാണ്. അവന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വില്ലുണ്ട്. അമ്പുണ്ടോ? വില്ല് മാത്രമേ ഉള്ളൂ, അമ്പില്ല അല്ലേ? എന്റെ പ്രയോജനം അല്ലേ? വില്ല് മാത്രമുണ്ട്, അമ്പില്ലാത്ത ഒരു വരവൻ. അവൻ വെള്ളക്കുതിരമേൽ
അവൻ കിരീടമാണ് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവിടെ തന്നെ പറയുന്നതാണ്, അവൻ ജയിക്കുന്നവനായിട്ട് ജയിക്കുവാനായി പുറപ്പെട്ടിരിക്കുകയാണ്. ജയിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ വില്ലും അമ്പും വേണം അല്ലേ? ഇത് അമ്പില്ല, ആരോ ഇല്ല, ബാവ് മാത്രമേ ഉള്ളൂ, വില്ലു മാത്രമേ ഉള്ളൂ. എന്നാൽ അവൻ ജയിക്കാനായി പുറപ്പെടുകയാണ്. ഈ വ്യക്തി ആരാണ്? കർത്താവ് പറഞ്ഞ അടയാളങ്ങളിൽ ശ്രദ്ധിക്കുക, ആദ്യത്തെ അടയാളം എന്താണ്? അന്തിക്രിസ്തുവാണ്. ഈ വ്യക്തിയിൽ ആരാണ് പൊട്ടിക്കുന്നത്? കർത്താവാണ് മുദ്ര പൊട്ടിക്കുന്നത്. ചില ഇത് കർത്താവാണ്, കർത്താവല്ല, കാരണം കർത്താവാണ് മുദ്ര പൊട്ടിക്കുന്നത്. അപ്പോൾ ഇത് കർത്താവല്ല. കർത്താവ് വില്ലുമായിട്ട് പോയ ഏതെങ്കിലും കഥയുണ്ടോ? ഒരു കഥയില്ല. അപ്പൊ ഇത് കർത്താവല്ല. എന്നാൽ കർത്താവിനെ പോലെ, അതോ അവൻ കർത്താവിന്റെ ആണെന്നുള്ള ഭാവേന, അവന്റെ നാമത്തിൽ, അതോ അവനെ പോലെ വരുന്ന ഒരു വ്യക്തി അഥവാ അന്തിക്രിസ്തുവിന്റെ ആഗമനമാണ്. അപ്പോൾ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്നത് അന്തിക്രിസ്തുവിന്റെ ആഗമനമാണ്. കർത്താവ് പറഞ്ഞ അടയാളങ്ങളുടെ ആരംഭമാണത്. ഇത് ആരംഭിക്കുന്നത് ഇപ്പോഴാണ്, വരുവാൻ പോകുന്ന മഹോപദ്രവ കാലത്ത്, വരുവാൻ പോകുന്ന പീഡന കാലത്ത് ആരംഭിക്കുന്നതാണ്. അത് ആരംഭിക്കുവാൻ പോവുകയാണ്, അന്തിക്രിസ്തു വരുവാൻ പോവുകയാണ്. വരാതിരിക്കുന്നതിന് കാരണം എന്താണ്? നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് കേട്ടോ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട്, നമ്മൾ പോയി കഴിഞ്ഞ അവനെ പ്രത്യക്ഷപ്പെടുത്തണം. ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുക, ചില ഒരാൾ പറഞ്ഞ് ഞാൻ അന്തിക്രിസ്തുവിന്റെ ഫോട്ടോ കണ്ടത്, ഞാൻ പറഞ്ഞ് കൈ ഇരിക്കട്ടെ കുഴപ്പമില്ല. അന്തിക്രിസ്തു നമ്മളോളം അന്തിക്രിസ്തു വരാൻ അവൻ വെളിപ്പെടുകയില്ല, വ്യക്തമാണ്. പിടിക്കൊന്നും വേണ്ട. ചിലരൊരു ഒബാമയാണ്, എനിക്കറിയില്ല ഒബാമയാണോ ഇല്ലയോന്ന്. എന്നാൽ നമ്മളുള്ള കാലത്തോളം അവൻ വെളിപ്പെടുകയില്ല. He will not be revealed. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ഇവൻ ഈ വരുന്ന ആര്? വ്യക്തി സഭയുടെ ഉത്പ്രാവണത്തിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് ഇത്. അടയാളങ്ങളുടെ, കർത്താവിന്റെ വരവിന്റെ ബഹുത്വ പ്രത്യക്ഷത അടയാളങ്ങളുടെ ആരംഭമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവൻ ജയിക്കുവാനായി വന്നിരിക്കുകയാണ്. അവൻ യുദ്ധം ചെയ്തല്ല ജയിക്കുന്നത്, എന്നാൽ അവന്റെ ഡിപ്ലോമസി കൊണ്ട്, അവന്റെ നയതന്ത്രപരമായ നടപടികൾ കൊണ്ട് അവൻ ലോകത്തെ മുഴുവനും കീഴടക്കുന്നവനാണ്. ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത് സമാധാനമായി ജീവിക്കുവാൻ കഴിയുന്ന അതോ ഒരവസ്ഥ ഉണ്ടാകണം. ഈ ലോകത്ത് സമാധാനം വരുത്തുവാൻ കഴിയുന്ന ഒരാളെ വേണം. ആരെങ്കിലും ആയാൽ കുഴപ്പമില്ല, എന്നാൽ എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് സമാധാനം വേണം. ഇന്ന് സമാധാനമില്ല. കഴിഞ്ഞ ഈ ഒബാമയ്ക്ക് എന്തോ ചെയ്തു, അവര് ഒരു സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കൊടുത്തില്ലേ? എന്തിനാ കൊടുത്ത്? അല്ല, എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വന്നോ? സമാധാനം ഉണ്ടാക്കിയിട്ട് വന്നോ? വാസ്തവത്തിൽ അതെനിക്ക് വളരെ അത്ഭുതപ്പെടുത്തി. എന്തിനാ ഒബാമയ്ക്ക് നോബൽ പ്രൈസ് സമ്മാനം കൊടുത്തത്? താൻ എന്ത് ചെയ്തു സമാധാനത്തിന്? ഒന്നും ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യന്റെ ആഗ്രഹമാണ്. ഒരു പക്ഷേ ഈ മനുഷ്യൻ ചേരേക്കോ എന്ന് വിചാരിച്ച് നേരത്തെ കൊടുത്തത്, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സമ്മാനം കൊടുത്തത് ചെയ്തേ, അതുമാകാം. എന്തെങ്കിലും കിട്ടിയ എന്തെങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആഗ്രഹമാണത്. ഒരു പ്രകടനമായിരുന്നു. സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോ ഈ മനുഷ്യൻ പറയും, ഞാൻ സമാധാനം ഉണ്ടാക്കാം. സമർത്ഥനായ മനുഷ്യൻ, വാക്താധ്വര്യമുള്ള മനുഷ്യൻ. ഒബാമയെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തോന്നറിയോ? ഒറ്റ കാര്യമുള്ളൂ, വാചം അടിക്കാൻ നല്ല പഠിക്കുന്നത് അല്ലയോ? ഭാഷാ സാമർഥ്യമുള്ള ഭയങ്കരമായ വാഗ്മിയായിരുന്നു. ഈ ലോകത്തെ കീഴടക്കുവാൻ കഴിയണമെങ്കിൽ ഒരു വാഗ്മിയായിരിക്കണം. യു ഷുഡ് ബി എ ഗ്രേറ്റ് ഓറേറ്റർ. ഹിറ്റ്ലറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഹിറ്റ്ലറിന്റെ ഏറ്റവും വലിയ കഴിവ് തന്നൊരു വാഗ്മിയായിരുന്നു. 200,000 പേര് കൂടിയാൽ പോലും താൻ എഴുതുന്ന നിശബ്ദത കാണിക്കും. ഒരു മുട്ടുസൂചി വീണാൽ അടങ്ങുന്ന കേൾക്കാവുന്ന ശബ്ദമായിരുന്നു. അത്രമാത്രം നിശബ്ദതയായിരുന്നു. ഒരു വാഗ്മിക്ക് മാത്രമേ ലോകം കീഴടക്കുവാൻ സാധ്യമാകുകയുള്ളൂ. വരുവാൻ പോകുന്ന അന്തിക്രിസ്തു ലോകം കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ ഒരേറ്റ് വാഗ്മിയായിരിക്കും, പ്രാസംഗികനായിരിക്കും. എന്ന് മാത്രമല്ല, ലോകം കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും സമർത്ഥനായ എക്കണോമിസ്റ്റ് ആയിരിക്കും, ധനതത്വശാസ്ത്രം അറിയാവുന്നവനായിരിക്കും. അത് സാധാരണയല്ല, വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരിക്കും. ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ ഈ രീതിയിൽ പോയാൽ നമുക്കറിയാം തകരും, യാതൊരു സംശയവുമില്ല. ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ ഈ അവസ്ഥയിൽ പോകുവാൻ സാധ്യമല്ല. എന്നാൽ ഈ തകരാൻ പോകുന്ന ഈ സാമ്പത്തിക അവസ്ഥയെ താൻ ഉദ്ധരിക്കുവാൻ ഞാൻ വരും, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരായിരിക്കും ആന്റിക്രിസ്തു. അവന്റെ പുതിയ എക്കണോമിക് പോളിസി കൊണ്ട്, പുതിയ സാമ്പത്തിക വ്യവസ്ഥയത് കൊണ്ട് ലോകത്തെ രക്ഷിക്കാമെന്ന് വാഗ്ദത്തം ചെയ്യും. അടുത്ത സുപ്രസന്നമായ പ്രധാനമായ കാര്യം, അവൻ മിഡിൽ ഈസ്റ്റിൽ മധ്യ പൂർവ്വ ദേശത്ത് നടക്കുന്ന അസമാധാനത്തിന് പരിഹാരമുണ്ടാക്കുവാൻ എന്നാൽ സാധിക്കും എന്ന് പറയും. അപ്പോൾ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞാൻ വരുത്താമെന്ന് അവൻ വരുത്തിക്കൂട്ടും. അങ്ങനെ ലോകം മുഴുവൻ അംഗീകരിക്കുവാൻ പോകുന്ന വ്യക്തിയായിരിക്കും ഈ അന്ത്യക്രിസ്തു. കർത്താവിന്റെ വരവിന്മുകളുടെ ആരംഭത്തിന്റെ അടയാളമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതാണ്, വെള്ളക്കുതിരമേൽ വരുന്ന ഒരു വ്യക്തി. രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്ന ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു. വരിക രണ്ടാമത്തെ അടയാളം ഞാൻ അവിടെ കണ്ട എന്താ രണ്ടാമത്തെ അടയാളം? അതും ശ്രദ്ധ 10:24 ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അടയാളം യുദ്ധവും യുദ്ധശ്രുതികളുമാണ്. ഒന്നാമത്തെ അടയാളം അന്ത്യക്രിസ്തുവിന്റെ വരവ്, രണ്ടാമത്തെ അടയാളം യുദ്ധവും യുദ്ധശ്രുതി. ഇവിടെ ശ്രദ്ധിക്കുക, ഈ രണ്ടാമത്തെ കുതിര വരുമ്പോൾ അത് ചുവന്ന കുതിരയാണ്. അതെന്താ പറയുന്നത്? സമാധാന ഭൂമിയിൽ നിന്നും എടുത്തു കളയും. യുദ്ധത്തിനുള്ള ആരംഭമാണ് അവിടെ കാണുന്നത്. അവനെ വലിയൊരു വാർ കൊടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് രണ്ടാമത്തെ അടയാളത്തിന്റെ മൂർത്തിയാണ്. കർത്താവിന്റെ വരവിന്റെ രണ്ടാമത്തെ അടയാളത്തിന്റെ മൂർത്തി ഇവിടെ കാണുന്നുണ്ട്. യുദ്ധവും യുദ്ധശ്രുതികളും ഉണ്ടാകും. ഭയങ്കരമായ യുദ്ധം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് നാം ഇവൻ ഈ പറയുന്ന അന്ത്യക്രിസ്തു സമാധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാകുവാൻ പോകുന്നില്ല. യുദ്ധവും യുദ്ധശ്രുതികളും ഉണ്ടാകും, അനേകർ മരിക്കും. അടുത്ത മൂന്നാമത്തെ വായിക്കുക, മൂന്നാമത്തെ ജീവി വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് കേട്ടു. ഒരു കറുത്ത കുതിരയെ കണ്ടു. ശരി, അതെ. മൂന്നാമത്തെ അടയാളം എന്തോ നമ്മൾ കണ്ടത്, ക്ഷാമം. ഇവിടെ ക്ഷാമത്തെ ചിത്രീകരിക്കുന്നതാണ് ഈ കുതിര, കറുത്ത കുതിര പുറത്ത് വരുന്നത്. അവന്റെ കയ്യിൽ ഒരു തുലാസ ഉണ്ട്. ഈ ലോകത്തിന്റെ എല്ലാ ലോക നേതാക്കന്മാർക്കും ഭയങ്കരമായ പ്രയാസങ്ങൾ ഈ നാളുകളിൽ ഉണ്ടാക്കുന്ന ഒന്ന്, വരുവാൻ പോകുന്ന കാലത്ത് ഭയങ്കരമായ ക്ഷാമം ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാ ലോക രാജ്യ നേതാക്കന്മാരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ആ ക്ഷാമത്തിന്റെ വളരെ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ജോലി ചെയ്ത് എത്ര ശമ്പളം കിട്ടിയാലും ഉപജീവനത്തിന് അഥവാ ആ അനുദിന ജീവിതത്തിന് കഴിക്കുവാനുള്ള ആഹാരത്തിനുള്ള വകയില്ലാതെയാകും. ഇവിടെ അവന്റെ കയ്യിൽ തുലാസുണ്ട്. അത് കാണിക്കുന്നത് ക്ഷാമത്തിന്റെ ചിത്രമാണ്. ശ്രദ്ധിക്കുക, അവർ തന്നെ പറയുന്നുണ്ട്, ഒരാൾ ഒരു ദിവസം ജോലി ചെയ്ത് അവന് വാങ്ങിക്കാൻ കിട്ടുന്ന എന്താണ്? ഒരു ദിനാർ, ഒരു കാശിന് എന്ത് കിട്ടും? ഒരു എടങ്ങഴി ഗോതമ്പ്, പിന്നെ മറ്റേ ഉപ്പ് മുളക് അതൊന്നും മേടിക്കാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു എടങ്ങഴി ഗോതമ്പ്. ഇച്ചിരി കൂടെ സാധനം കൂടുതൽ, കുടുംബാംഗങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ സാധനം കൂടുതൽ വേണമെന്ന് വെച്ചാൽ ഒരേ അവന്റെ കിട്ടും. ഒരു ഒരു ദിനാർ കൊടുത്താല്, ഒരു കാശ് കൊടുത്താൽ എന്ത് കൊടുത്തു? മൂന്ന് ഇടങ്ങഴി യവം. യവം പാവപ്പെട്ടവന്റെ ആഹാരമാണ്. അവൻ പാവപ്പെട്ടെന്ന് വെച്ചാൽ മൂന്ന് ഇടങ്ങഴി കിട്ടും. എങ്കിൽ പോലും അവന്റെ കാര്യങ്ങളായ എല്ലാ കാര്യങ്ങളും വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി അവന് ഇല്ലാതെയാകും. എത്ര അധ്വാനിച്ചാലും അവന് ഉപജീവനത്തിനുള്ള മാർഗം പരിപൂർണമായി ലഭിക്കുകയില്ല. നമ്മുടെ ഭാഷ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ബി പി എല്ലിൽ വരും. ഇല്ലയോ, നമ്മുടെ ബി പി എൽ എന്നൊക്കെ വിചാരിച്ചു, ഞാൻ പണ്ട് വിചാരിച്ചു അതാണ് നല്ല പേരാണെന്ന. ബി പി എൽ ടി വി മറ്റൊക്കെ ഉണ്ട്, അതുപോലെ അല്ലാതെ പിന്നെ മനസ്സിലായത് ബി പി എൽ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. ഇത് ബഹുഭൂരിപക്ഷം ബി പി എല്ലിലായിരിക്കും, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. എന്നാൽ അടുത്ത ഭാഗം വായിക്കുക, എന്ത് എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്
അത് ആരുടെ ആഹാരമാണ്? പാവപ്പെട്ടവന്റെ ആഹാരമല്ല, എണ്ണയും വീഞ്ഞും പണമുള്ളവന്റെ ആഹാരമാണ് എന്ന് പറഞ്ഞാൽ ധനമുള്ളവന് യാതൊരു പ്രയാസമൊന്നുമില്ല. അതാ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് വർദ്ധിക്കും. അതാണ് സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ്. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ്, ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള വിടവ് വർദ്ധിക്കും. പണമുള്ളവൻ കൂടുതൽ പണക്കാരനായി തീരും, പാവപ്പെട്ടവൻ വീണ്ടും വീണ്ടും പാവപ്പെട്ടവനായിട്ട് തീരും. ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ്? അതിൽ കൂടി വ്യത്യാസമല്ല ഉണ്ട്. ഇന്നത്തെ പുതിയ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ വളരുന്നു പോലെയൊക്കെ ആരാ വളരുന്നത് വെച്ചാൽ കുറച്ചു പേരൊക്കെ വളരുന്നു അല്ലയോ? അംബാനിയും അവരൊക്കെ പൈസ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവനും ഇവിടെ തെരുവീതിയിൽ ആഹാരമില്ലാതെ അല്ലേ? ഈ സാമ്പത്തിക വർദ്ധന ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ് ഉള്ളവനും ഇല്ലാത്തവനുമായുള്ള ആ അന്തരം കൂടിക്കൊണ്ടേയിരിക്കും. മഹാദാരിദ്ര്യം ഉണ്ടാകുവാൻ പോവുകയാണ്. ഇത് കൂടുന്നേ ഉള്ളൂ, വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് വരുന്ന കാര്യമാണ്. ഇപ്പോഴേ നമുക്ക് അതിന്റെയൊക്കെ ചെറിയ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സാമ്പത്തിക വ്യവസ്ഥ തുടരുകയാണെങ്കിൽ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് ആ സംശയമില്ല. അടുത്ത അടയാളം എന്താണ് കർത്താവ് കൊടുത്തത്? ക്ഷാമം ഉണ്ടാകും. അടുത്ത അടയാളം നാലാമത്തെ ജീവി കൂടി പറയാം. വായിക്കാം വായിക്കാം. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേരാ. ഇവിടെ വേറൊരു കുതിര വരുന്നതായിട്ട് കാണുന്നുണ്ട്. എ പെയിൻ ഹോഴ്സ്, മഞ്ഞ നിറമുള്ള ഒരു കുതിര. ആ കുതിരമേൽ ഇരിക്കുന്നവന് മരണമെന്നാണ് പേര്. അതുമാത്രം അനേകം മരിക്കുന്നു. നാം കണ്ടു നാലാമത്തെ അടയാളം എന്താണോ നാം കണ്ടത് അവിടെ, മഹാവ്യാധിയും ഭൂകമ്പവും ഉണ്ടാവും. ഇതുകൊണ്ട് ഉണ്ടാകുന്നത് മരണമാണ് ഉണ്ടാകുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ആളുകൾ തന്നെ നോക്കി, ഈ അടുത്ത കാലങ്ങൾ ഒരു 20-25 വർഷത്തെ ഡാറ്റ, മെഡിക്കൽ ഡാറ്റ നോക്കാമെങ്കിൽ മനുഷ്യൻ ഇന്നേവരെ അറിഞ്ഞിട്ടില്ലാത്ത അനേക അസുഖങ്ങൾ ഈ വന്നിട്ടുണ്ട് 20 വർഷത്തിനുള്ളിൽ. എന്റെ കുട്ടിക്കാലത്ത് ഇവിടെ ചിക്കൻ ഗുണിയ ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇപ്പൊ എന്തൊക്കെയല്ലേ? ചിക്കൻ ഗുനിയ, ഡെങ്കു, എന്താ പന്നിപ്പനി, എലിപ്പനി, കിളിപ്പനി, എന്തൊക്കെയാ ബേർഡ് പനി, എല്ലാ പനികളും ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇതൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഒരു 25-30 വർഷത്തിന് മുമ്പ് ആരും HIV AIDS കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നോ എത്രയോ രോഗങ്ങളാണ്, ഭയാനകമായ രോഗങ്ങളാണ് ഇന്നുണ്ടാകുന്നത്. ഈ രോഗത്തിന്റെ ഇപ്പോൾ ഇല്ല, ഇത് വരാനോ, ഇതിനേക്കാൾ കൂടുതലായി വർദ്ധിക്കുവാൻ പോകുന്നു. ഇതൊക്കെ ആരംഭമാണതിന്. ഇതിനേക്കാൾ കൂടുതലായി വർദ്ധിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ മഹാവ്യാധി കൊണ്ട്, ഭയങ്കരമായ രോഗങ്ങൾ കൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അനേകർ മരിക്കും എന്നിവിടെ തന്നെ പറയുന്നു. വിശപ്പ് കൊണ്ട് മരിക്കുന്നവരും, ആൾ കൊണ്ട് മരിക്കുന്നവരുണ്ട്, മൃഗങ്ങളാൽ മരിക്കുന്നവരുണ്ട്. ദ ബീസ്റ്റ് വിത്ത് ദ ബീസ്റ്റ് ഓഫ് ദ എർത്ത്. അതുകൊണ്ടായിരിക്കും പന്നിപ്പനിയൊക്കെ വരുന്നത് അല്ലേ? പല മൃഗങ്ങളുടെ രോഗങ്ങൾ മനുഷ്യന് പകരുന്നു, അതാണ് കാര്യം. എലിപ്പനി അതല്ല, അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ മൃഗങ്ങളിലുള്ള രോഗങ്ങൾ, വൈറസസ് മനുഷ്യനിലേക്ക് പകരുകയാണ്. അങ്ങനെ അനേകർ മരിക്കുവാൻ പോവുകയാണ്. അതെ, മൂർദ്ധന്യാവസ്ഥയിലെത്തുവാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നാല് അടയാളങ്ങളെ മത്തായിയുടെ സുവിശേഷം 24 ഇതുമായിട്ട് ബന്ധമുണ്ടോ? വളരെയേറെ ബന്ധമുണ്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ആ ഒലിവ് പ്രസംഗം, ഒലിവ് മലയിലെ പ്രസംഗവും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിക്കേണ്ടത് ആവശ്യമാണ്. അഞ്ചാമത്തെ അവർ എന്തായിരുന്നു പറഞ്ഞ അടയാളം? രക്തസാക്ഷികളായിട്ട് അനേകർ മരിക്കും. അനേകർ രക്തസാക്ഷികളായി മരിക്കും. അഞ്ചാമത്തെ അടയാളം ശ്രദ്ധിക്കുക ഇവിടെ. ഇത് സാക്ഷ്യനിമിത്തം, ദൈവവചനത്തിന്റെ സാക്ഷ്യനിമിത്തം കർത്താവിനെ സാക്ഷ്യം പറയുന്നത് കൊണ്ട് അനേകർ മരിക്കും എന്നിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. മരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുന്നത്. ഇതാരായി മരിക്കുന്നത്? സഭയിലുള്ളവരാണ്. അല്ല, സഭയില്ല ഇപ്പോൾ ഈ സന്ദർഭത്തിൽ സഭയല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സഭയല്ലെന്നുള്ള ഇവരെന്താ പറയുന്നത്? പ്രതികാരം ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പുതിയ നിയമസഭയിൽ, പുതിയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കരുത് ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് നീ എത്രത്തോളം ഇങ്ങനെ സമയം കാത്തിരിക്കുക, എപ്പോൾ അവർക്ക് പ്രതികാരം കൊടുക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇത് അവരാരാണ്? പുതിയ നിയമ വിശുദ്ധന്മാരല്ല, പഴയ നിയമ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇവരെ സഭയുടെ അംഗങ്ങളല്ല. എന്നാൽ കർത്താവിന്റെ സാക്ഷ്യം നിമിത്തം അനേകരെ കൊല്ലപ്പെടും, അന്തിക്രിസ്തു അനേകരെ കൊല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഇനി അല്പം കൂടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉപദ്രവകാലത്തിന്റെ, പീഡനകാലത്തിന്റെ ആരംഭത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പീഡനകാലത്തിന്റെ ആരംഭത്തിൽ അനേകർ കൊല്ലപ്പെടുന്നതായിട്ട് നാം കാണും. ഇതിനൊക്കെ അനന്തര ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഭയങ്കരമായ അരാജകത്വം, അനാർക്കി വിൽ ബി ദേർ. ആറാമത്തെ കാലം ഓതുമ്പോൾ നാം കാണുന്നുണ്ട് ദേർ വിൽ ബി ആൻ അനാർക്കി. പന്ത്രണ്ടാം വാക്യം വായിക്കുക. കുഞ്ഞാടിന്റെ കോപദിവസം വന്നു എന്ന് ലോകം അറിയാൻ പോവുകയാണ്. ഭയങ്കരമായ ദൈവത്തിന്റെ കോപദിവസം വന്നിരിക്കുകയാണ്. കേവലം ആകാശത്തിൽ മാത്രമല്ല ചന്ദ്രനും നക്ഷത്രങ്ങളിലും മാറ്റങ്ങളുണ്ടാവും. കേവലം അവിടെ മാത്രമല്ല സമുദ്രത്തിലും മലകളിലും സമുദ്രത്തിലും മാറ്റങ്ങളുണ്ടാവും. വലിയൊരു സുനാമി ഉണ്ടാകാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, അവിടെ പറയുന്നത് ആ ഭാഗത്ത് പറയുന്നത് പതിനാലാം വാക്യം വായിക്കുക. അവിടെ പറയുന്ന മലകളും എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകും. ദ്വീപ് ഇളകിപ്പോകണമെങ്കിൽ എന്തുണ്ടാവും? സുനാമി ആയിരിക്കണം. അപ്പോൾ ഭയങ്കരമായ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകും. ഈ ലോകത്തിൽ നടക്കുന്ന അസ്വസ്ഥതകളെല്ലാം കണ്ട് ജനത്തിന് ഒരു കാര്യം ബോധ്യമാകും, കുഞ്ഞാടിന്റെ കോപദോഷം വന്നിരിക്കുന്നു, ഭയങ്കരമായ ദൈവത്തിന്റെ ന്യായവിധി വന്നിരിക്കുന്നുവെന്ന് ജനം മനസ്സിലാക്കുന്നു. അവർ നിലവിളിക്കുകയാണ്, ഇവന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് മാർഗം? ആർ ഞങ്ങളെ രക്ഷിക്കും? അവന്റെ കോപദിവസത്തിൽ, ആ കോപദിവസത്തിൽ ആർ അവന്റെ മുൻപിൽ നിൽക്കും? ഇരു പതിനേഴാമാക്കിയ ഫോർ ദ ഗ്രേറ്റ് ഡേ ഓഫ് ഹിസ് റാത്ത് ഹാസ് കം ആൻഡ് ഹൂ ഷാൽ ബി ഏബിൾ ടു സ്റ്റാൻഡ്. ആർക്ക് നിൽക്കുവാൻ കഴിയും? ഈ ആർ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധികളാണ്. ഈ ലോകത്തിനെ സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായ ന്യായവിധികൾ വരികയാണ്. ഇത് മൈൽഡാണ് കേട്ടോ, വളരെ ലഘുവായ എന്തുവാ പറഞ്ഞ കർത്താവ് പറഞ്ഞ പോലെ ഇത് ഈറ്റുനോവിന്റെ ആരംഭം. ഈറ്റുനോവ് നല്ല വേദനയൊന്നും ആയിട്ടില്ല, ചെറിയ വേദന മാത്രം. ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇതിനേക്കാൾ ഭയാനകമായ ന്യായവിധി വരുവാൻ പോവുകയാണ്. എങ്കിൽ തന്നെ ചോദിക്കുകയാണ്, ഈ കോപ ദിവസത്തിൽ ആർക്ക് നിൽക്കുവാൻ കഴിയും? അപ്പോൾ അത് പറഞ്ഞിട്ട് എഴുത്തുകാരനായ യോഹന്നാൻ ഈ കോപ ദിവസത്തിലും ദൈവം കൃപാലുവാണെന്ന് കാണിക്കുവാൻ ഒരു അധ്യായം ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ന്യായവിധികളാണ്, അതിൻ്റെ ഇടയിൽ ഒരു അധ്യായം ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അതിനകത്ത് കൂട്ടുകയാണ് ഏഴാം അധ്യായം. ഏഴാം അധ്യായത്തിന്റെ ഉദ്ദേശം ആറാം അധ്യായത്തിന്റെ അവസാനത്ത് കൊടുത്ത ചോദ്യത്തിന് ഉത്തരമാണത്. ഈ കോപ ദിവസത്തിൽ ആർക്ക് നിലനിൽക്കുവാൻ കഴിയും? അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിലനിൽക്കുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആ കാലഘട്ടത്തിലും ദൈവം കരുണ കാണിക്കുന്നവനാണ്. ദൈവം ദയാലുവാണ്, ന്യായവിധിയെ മതിയാണെങ്കിലും ദൈവം കാരുണ്യവാനാണ്, കൃപാലുവാണ്. അവൻ രക്ഷയുടെ മാർഗങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നവനാണ്. അപ്പോൾ ഏഴാം അധ്യായത്തിന്റെ പ്രാധാന്യത ഈ പീഡന കാലഘട്ടത്തിൽ ഏഴു വർഷത്തിൽ ദൈവത്തിന്റെ രക്ഷന്റെ പ്രവൃത്തികൾ എന്തൊക്കെയായിരിക്കുമെന്ന് കാണിക്കുകയാണ്. ന്യായവിധിയല്ല, ദൈവത്തിന്റെ രക്ഷന്റെ പ്രവൃത്തികൾ എന്തൊക്കെയായിരിക്കും. ഈ ഏഴാം അധ്യായത്തിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം ദൈവ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഗണത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ഗണം എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ രക്ഷ
പരിപാടികൾ വീണ്ടും തുടരുകയാണ്. സഭയില്ല എങ്കിലും സഭയില്ലെങ്കിലും രക്ഷയുടെ പദ്ധതി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനേകായിരങ്ങൾ രക്ഷിക്കപ്പെടും. നാം അവസാനം പതിനാലാം മത്തായി സുവിശേഷം പതിനാലാം അധ്യായം 24 പതിനാലാം വാക്യത്തിൽ എന്ത് വായിച്ചത്? രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സുവിശേഷം. രാജ്യത്തിന്റെ സുവിശേഷം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു മസിഹായായിട്ട് രാജ്യം സ്ഥാപിക്കുവാനായിട്ട് വരുവാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ പോവുകയാണ്. ലോകം മുഴുവൻ ലോകത്തിന്റെ അറ്റത്തോളം അത് പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ആ പ്രസംഗിക്കപ്പെടുന്ന ഇപ്പോഴത്തെ കാര്യമല്ല, വരുവാൻ പോകുന്ന ഈ ഉപദ്രവകാലത്ത് പീഡനകാലത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കാര്യമാണ് ഏഴാം അധ്യായത്തിൽ പ്രസംഗിക്കപ്പെടുവാൻ പോകുന്ന ഈ സുവിശേഷത്തെ കുറിച്ച് പറയുകയാണ്. അന്ന് ആരൊക്കെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം തന്റെ ദൂതനെ അയച്ച് യഹൂദന്മാരിൽ നിന്നും അനേകരെ രക്ഷിക്കും. ഇവിടെ യഹൂദന്മാരുടെ പട്ടിക പറയുന്നുണ്ട്, അവരുടെ ഗോത്രത്തിന്റെ പട്ടിക പറയുന്നുണ്ട്. ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ ദൈവം മുദ്ര വയ്ക്കും. വീരന്മാരായ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ പര്യാപ്തരായ 12,000 പേരെ, 144,000 പേരെ മുദ്ര വയ്ക്കും. ആ മുദ്രയിടുന്നതാണ് നമ്മൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദൂതൻ അവരുടെ നെറ്റിമേൽ മുദ്ര കുത്തും. ദൈവത്തിന് വേണ്ടി അവർ വേർതിരിക്കപ്പെട്ടവരായിത്തീരും. എങ്ങനെയാണ് ഇവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് നമുക്കറിയില്ല വ്യക്തമായിട്ട്. എങ്കിലും ദൈവത്തിന്റെ കാര്യപടിയ സഭയുടെ ഉൽപ്രാപനത്തിന് ശേഷം, സഭ എടുക്കപ്പെട്ടതിന് ശേഷം സഭയില്ല. എന്നാൽ ദൈവം ഇവരെ പ്രത്യേക വിധത്തിൽ, ഒരു പക്ഷേ പൗലോസിന് അപ്പോസ്തലനായ പൗലോസിന് ദൈവം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തിയതുപോലെ ഒരു വെളിപ്പാട് ഇവർക്കുണ്ടായി എന്ന് വന്നേക്കാം. അല്ല, അഥവാ ദൈവം അയക്കുന്ന രണ്ട് സാക്ഷികൾ വരുന്നു എന്ന് പറയുന്നുണ്ട്. അവ പറഞ്ഞ സുവിശേഷം കേട്ട ഇവർ രക്ഷിക്കപ്പെടുന്നതാകാം. അങ്ങനെ എന്തായാലും ശരി, ദൈവത്താൽ മുദ്രയിടപ്പെടുന്ന 144,000 പേരെ അന്നുണ്ടായിരിക്കും. ഈ വ്യക്തികളായിരിക്കും അന്നത്തെ മിഷണറിമാരാണ്. അവരെ കർത്താവിന്റെ വചനം ലോകം മുഴുവനും മസീഹ വരുന്നു, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയെന്നുള്ള ആ മനോഹരമായ രാജ്യത്തിന്റെ സുവിശേഷം അവർ ലോകം മുഴുവനും അറിയിക്കും. അങ്ങനെ അനേകായിരങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പോൾ പൗലോസ് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ തന്നെ കുറിച്ച് പറയുമ്പോൾ താൻ എന്താ പറയുന്നത്? ഞാൻ അകാല പ്രജയായ എനിക്കും അവൻ പ്രത്യക്ഷ. എന്തെങ്കിലും അകാല പ്രജ എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ ഞാൻ സമയത്തിന് മുമ്പേ ജനിച്ചെന്ന് എന്ന് പറഞ്ഞാൽ സാധാരണ 9 മാസം കഴിഞ്ഞാൽ കുട്ടികൾ ജനിക്കുന്നല്ലേ, പൂർണ്ണ മാസം കഴിഞ്ഞാണ് ഇത്. മാസത്തിന് മാസം തികയാതെ ഞാൻ പ്രസവിച്ചു. എന്റെ പ്രസവിച്ചപ്പോൾ മാസം പിന്നെ ഇങ്കുബേറ്ററിലൊക്കെ വെക്കും അല്ലേ. അതുപോലെ പൗലോസ് പറയാണ് ഞാൻ സമയത്തിന് മുമ്പേ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വാസ്തവത്തിൽ ഞാൻ ഈ 144,000 പേരുടെ കൂട്ടത്തിൽ പെടേണ്ടവരായിരുന്നു. അതാണ് സമയം. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ അതിന് മുമ്പേ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരാശയം നമുക്ക് കിട്ടുന്നത്, ഈ രക്ഷിക്കപ്പെടുന്നവരെല്ലാം, ഈ 144,000 പേര് എല്ലാവരും അപ്പോസ്തലാ പൗലോസിനെ പോലെ ഇരിക്കും. അന്ന് അങ്ങനെ ഇരിക്കുന്നു അല്ലേ അല്ലേ. അപ്പോസ്തല പൗലോസ് സുവിശേഷീകരണത്തിൽ ലോകം മുഴുവനും പറഞ്ഞ പോലെ ഈ 144,000 പേര് സുവിശേഷീകരണത്തിൽ അപ്പോസ്തല പൗലോസിനെ പോലെ സുവിശേഷീകരിക്കുന്നവരാണ്. കർത്താവിന്റെ സുവിശേഷവുമായിട്ട് ലോകം മുഴുവനും അവർ പോകും. അനേകായിരങ്ങൾ രക്ഷിക്കപ്പെടും. അനേകായിരങ്ങൾ രക്ഷിക്കപ്പെടും. 144,000 പേര്. ചിലരൊക്കെ ചില സഭക്കാരൊക്കെ പറയും ഇത് ഞങ്ങളുടെ പാസ്റ്റർമാരായത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അവർ വെള്ളവസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് നടക്കാറേ ഉള്ളൂ. അവർ വിചാരിക്കുന്ന 144,000 പേര് അവരാണെന്ന് അവർ ചോദിക്കും. അവരോട് ചോദിച്ചാൽ മതി, അവർ വന്നിട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി ഏത് ഗോത്രത്തിൽപ്പെട്ടാന്ന് ചോദിക്കണം. ഏത് ഗോത്രത്തിൽപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ മതി. ഒരു ഗോത്രവും ഇല്ല, നമ്മളെല്ലാം ജാതികളാണ്. നമ്മളൊന്നും ഇതിനകത്ത് പെട്ടവരല്ല. ഇത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, ഇസ്രായേലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ ഇതിനകത്ത് ഒരു ഗോത്രം ഇല്ല. കാണുന്നുണ്ട്, ശ്രദ്ധിച്ച, ഏതാ ഗോത്രം ഇല്ലാത്തത്? ദാൻ ഗോത്രം. എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞാൽ പല ഉത്തരങ്ങളും ഉണ്ട് അതിന്. ഒരു പക്ഷേ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദാൻ ഗോത്രം വാസ്തവത്തിൽ വിഗ്രഹാരാധന പ്രൊമോട്ട് ചെയ്ത ഒരു ഗോത്രമായിരുന്നു. പഴയ നിയമത്തിലും വിഗ്രഹാരാധന ഏറ്റവും പ്രൊമോട്ട് ചെയ്തത് ദാൻ ഗോത്രമാണ്. പുതിയ നിയമത്തിൽ നാം വരുവാൻ പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, കള്ളപ്രവാചകൻ. ആ കള്ളപ്രവാചകന്റെ ഉത്ഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം വായിക്കുമ്പോൾ ദാനെ കുറിച്ച് പറയുന്ന ദാൻ വഴിയിലൊരു പാമ്പ് എന്ന് പറയുന്നുണ്ട്, സർപ്പമാണ്. അപ്പോ അതിൽ നിന്നും എല്ലാവരും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഈ കള്ളപ്രവാചകന്റെ ജോലി എന്താണ്? അന്തിക്രിസ്തുവിന്റെ വിഗ്രഹം വെച്ച്, പ്രതിമ വെച്ച് ഇസ്രായേൽ മക്കളെ അവനെ നമസ്കരിക്കുവാൻ പ്രേരിപ്പിക്കുന്നവരാണ് ഈ കള്ളപ്രവാചകൻ. ഒരുപക്ഷെ കള്ളപ്രവാചകൻ വരുവാൻ പോകുന്ന ഗോത്രം ദാൻ ഗോത്രത്തിൽ നിന്നായിരിക്കും. ഈ ഈ വാക്യങ്ങളെല്ലാം താരതമ്യപ്പെടുത്തി പഠിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദാൻ ഗോത്രം വിഗ്രഹാരാധന പ്രൊമോട്ട് ചെയ്ത ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും പഴയനിയമത്തിലുള്ള രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒക്കെ നോക്കാമെങ്കിൽ ദാൻ ഗോത്രത്തിൽ വരുന്ന വാസ്തവത്തിൽ ദൈവം അവർക്ക് കലാപരമായ ചില വിരുദ്ധകൾ കൊടുത്തിരുന്നു. സമാഗമന കൂടാരം പണിയുന്നതോട് ബന്ധത്തിൽ ദാൻ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് വളരെ കൗശലപ്പണി ചെയ്യുവാനുള്ള കഴിവ് കൊടുത്തു. എന്നാൽ ആ കൗശലപ്പണി ചെയ്യാനുള്ള കഴിവ് അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിച്ചു. തൽഫലമായിട്ട് ദൈവം വാസ്തവത്തിൽ അവരെ ശപിച്ചതായിട്ട് കാണുന്നു. അഥവാ ദൈവത്താൽ അനുഗ്രഹമില്ലാത്ത ഒരു ഗോത്രമായിട്ട് നമുക്ക് കാണുമെങ്കിൽ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ദാൻ ഗോത്രത്തെ ഈ ഭാഗത്തു നിന്നും മാറ്റത്. അതായത് നമുക്ക് ഏത് വിധത്തിലും പല വിധത്തിൽ ചിന്തിക്കുവാൻ കഴിയും. എന്നാൽ കേവലം യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല, ജാതികളിൽ നിന്നും വലിയൊരു കൂട്ടം രക്ഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. 9 വാക്യം വായിക്കാം. ഇവിടെ വലിയൊരു ജനം സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപിൽ നിൽക്കുക, അവർ സ്വർഗത്തിലാണ്. ഈ 146,000 പേര് ഭൂമിയിലായിരിക്കുമ്പോൾ ഈ വലിയൊരു ജനസംഖ്യ സ്വർഗത്തിലാണ്. അവരെവിടെ വന്നവരാണ്? 14 വാക്യം വായിക്കുക. അവരെങ്ങനെ വന്നവരാണെന്ന് പറയുന്നുണ്ട്. മതി, ഇവരെ കുഞ്ഞു അവർ മഹാകഷ്ടത്തിൽ നിന്ന് മഹാപീഡനയിലൂടെ കടന്നു വന്ന വലിയൊരു ജനം. ഇത് സഭയല്ല, മഹാപീഡന കാലത്ത് ഈ സുവിശേഷം അറിയിച്ച് 144,000 പേർ സുവിശേഷം അറിയിച്ച് രക്ഷിക്കപ്പെടുന്ന വലിയൊരു കൂട്ടമാണ്, പുരുഷാരമാണ് ഇവർ. സുവിശേഷം അറിയുന്ന രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അന്തിക്രിസ്തുവിന്റെ പീഡനകാലത്ത് അവർ രക്തസാക്ഷികളായി മരിക്കും. അവർ അന്തിക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കുകയില്ല. ഏൽക്കാത്തവരെ അവൻ കൊല്ലും, അന്തിക്രിസ്തുവിന്റെ നമസ്കരിക്കാത്തവരെ അവൻ കൊല്ലും. അങ്ങനെ കൊല്ലപ്പെടുന്ന അനേകായിരങ്ങളുടെ ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇവർ യഹൂദന്മാരല്ല, ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് അനേകായിരങ്ങൾ രക്ഷിക്കപ്പെടും. ഇന്ന് സഭയുടെ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ടാൽ നാം എല്ലാവരും സഭയുടെ അംഗങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ചു അങ്ങനാണെങ്കിൽ എന്താ ഇതൊക്കെ കണ്ടിട്ട് പോരാ അല്ലയോ, അന്തിക്രിസ്തുവിനെ ഒക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട പോരെ. ചിലരുടെ വിചാരം അതായിരിക്കും. ഈ പറയുന്നൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെ കാണാം. ഒരു കാര്യം പറയട്ടെ, ഇന്ന് സുവിശേഷം കേട്ട, കർത്താവിന്റെ സത്യവചനം കേട്ട ഒരു വ്യക്തി പോലും ഉപദ്രവകാലത്തെ, പീഡനകാലത്തെ രക്ഷിക്കപ്പെടുകയില്ല. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയാം, ഇന്ന് സുവിശേഷം കേട്ട ഏത് ഭാഗത്തെ ആയാലും, ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും കർത്താവിന്റെ രക്ഷയെക്കുറിച്ച് ഇന്ന് കേൾക്കുന്ന ഒരു വ്യക്തി പോലും പീഡനകാലത്തെ സുവിശേഷം കേട്ടാൽ പോലും രക്ഷിക്കപ്പെടാൻ. ഓ, അങ്ങനെയുണ്ടോ? അതുണ്ട്. ദൈവം നീതിമാനാണ്. ഇന്നാകുന്നു, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സാധകാലം. ഈ കാലഘട്ടത്തിൽ ദൈവം രക്ഷയ്ക്കുള്ള അവസരം. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നവർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ രക്ഷയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായിരിക്കും. ഓ സഹോദരൻ, വല്ല വാക്യം വല്ല ഉണ്ടോ ഇതിന്? അല്ലേ, വെറുതെ അങ്ങ് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും വാക്യം വേണ്ട അല്ലേ? നമുക്ക് നോക്കാം, തെസ്സലോനിക്കേ 2 അധ്യായത്തിലേക്ക് വരാം.
വിശദീകരിക്കുന്നില്ല, എങ്കിലും അത് ആവശ്യമാണ്. കാര്യം ആ സംശയം ദൂരീകരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ട് തെസ്സലോനിക്കർ രണ്ടാമധ്യായം നമുക്കറിയാം, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ മഹത്വപ്രത്യക്ഷതയും മറ്റുമാണ് അവരെ വിവരിക്കുന്നത്. അന്തിക്രിസ്തുവിന്റെ വരവും അവൻ ദേവാലയത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗങ്ങളിൽ, സമയത്തിന്റെ കുറവുകൊണ്ട് അവസാന ഭാഗത്ത് 2 വാക്യങ്ങൾ വായിക്കാം, 10ഉം 11ഉം വാക്യങ്ങൾ വായിക്കാം. അവർ ശ്രദ്ധിക്കും, സാവധാനത്തിൽ വായിക്കാം, അതെ ആ സവാക്യം മനസ്സിലാക്കാൻ പറ്റും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചില്ല, അവർ സത്യത്തെ കൈക്കൊണ്ടില്ല. ആരാണ്? സുവിശേഷം എന്ന് കേൾക്കുന്നവരെ. രക്ഷിക്കപ്പെടുവാൻ മതിയായ സുവിശേഷം കേട്ടിട്ടും അവർ സത്യത്തെ കൈക്കൊണ്ടില്ല, സ്നേഹിച്ചില്ല. ദേ റിസീവ് നോട്ട് ദ ലവ് ഓഫ് ട്രൂത്ത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് എന്ത് സംഭവിക്കും? ശ്രദ്ധിക്ക, വിശ്വസിക്കുവാൻ ഇരിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? വ്യാജത്തിന്റെ വ്യാപാര വ്യക്തി. ഈ വിച്ഛന്റെ ഡിലൂഷൻ അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാതെ ആക്കി തീർക്കുന്നു. അവർ സുവിശേഷം കേൾക്കും, എന്നാൽ അവർ വ്യാജം വിശ്വസിക്കും. വ്യാജമാരാണ്? അന്തിക്രിസ്തു വ്യാജമാണ്. ഈസ് എ ലയർ. അവൻ കള്ളനാണ്. അവനെ വിശ്വസിക്കും, എന്നാൽ സത്യമാകുന്ന കർത്താവിനെ അവർ വിശ്വസിക്കുകയില്ല. ദൈവം വിശ്വസിപ്പിക്കാതെ ഇരിക്കും. അതാണ് വാസ്തവം. കാര്യം അവർക്കൊരു അവസരം കൊടുത്തതാണ് രക്ഷിക്കപ്പെടുവാൻ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ കൊടുത്ത അവസരം അവർ പാഴാക്കി കളഞ്ഞതുകൊണ്ട് അവർക്കിനിയും ഒരിക്കലും ചാൻസ് ഇല്ല. അതുകൊണ്ട് സഭയൊക്കെ പോയി കഴിഞ്ഞിട്ട് സാവധാനത്തിൽ രക്ഷിക്കപ്പെടാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് സാധ്യമല്ല. രക്ഷ ഇന്ന് കേട്ട ഒരു വ്യക്തി പീഡനകാലത്ത് പ്രവേശിച്ചാൽ പോലും അവൻ രക്ഷിക്കപ്പെടുവാൻ സാധ്യത. അതുകൊണ്ട് സഭയുടെ ഉൾപ്രാവണവും പീഡനകാലവും അടുത്തടുത്താണെന്ന് വ്യക്തമാണ് അല്ലെ? സഭയുടെ ഉൾപ്രാവണത്തിൽ സഭയുടെ സുവിശേഷം കേട്ടവര് പീഡനകാലത്ത് പ്രവേശിക്കുമെന്നാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവർ പീഡനകാലത്ത് പ്രവേശിക്കും, എന്നാലും ദൈവം അവരെ സുവിശേഷം കേൾക്കുവാൻ വിശ്വസിക്കുവാൻ അവരെ അനുവദിക്കുകയില്ല. ഈ സത്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അടുത്തതായിട്ട് 8ാം അധ്യായം 1ാം വാക്യത്തിൽ എന്ത് പറയുന്നു? ഓ, ഏകദേശം അരമണിക്കൂറോളം സമയമൊക്കെ ഉണ്ട് സ്വർഗത്തിൽ അല്ലേ? അങ്ങനെ തോന്നുന്നു അല്ലേ? പഴയ നിയമ ആരാധന സന്ദർഭത്തിൽ മൗനമായിരുന്ന, അവര് ധൂപം കത്തിക്കുന്ന സന്ദർഭത്തിൽ മൗനമായിരിക്കുന്ന ഒരു ജനത്തെ നമുക്ക് ദേവാലയത്തിൽ കാണുവാൻ കഴിയും. വാസ്തവത്തിൽ അതിന്റെ പശ്ചാത്തലമാണ് ഇവിടെ അരമണിക്കൂർ എന്ന് പറയുന്നത്. അഥവാ ആരാധന സമയത്തിരിക്കുന്ന മൗനമായിരിക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ വരുവാൻ പോകുന്ന ന്യായവിധിക്ക് വേണ്ടി സ്വർഗം ഒരുങ്ങുകയാണ്. അടുത്ത ന്യായവിധികളാണ് 7 കാഹളം കൊണ്ടുണ്ടാകുന്ന ന്യായവിധി. എന്ന് മാത്രമല്ല, 7 ധൂവ, അതായത് 7 കലശങ്ങൾ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി. അതുകൊണ്ട് വളരെ നിശബ്ദത സ്വർഗത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ പറയും. 7th seal, ഇതാണ് 7ാം മുദ്ര. ഒരുപക്ഷെ സ്വർഗം അതിനുവേണ്ടി വരുന്ന ന്യായവിധിയെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുകയാണ്. വരുന്ന ന്യായവിധി ഇവിടെ നാം കാണുവാൻ കഴിയുന്നുണ്ട്. 7 ദൂതന്മാർ ആ ന്യായവിധിക്കായി ഒരുങ്ങുകയാണ്. 7 കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് അവർ ന്യായവിധിക്കായി ഒരുങ്ങുകയാണ്. 8ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. അനേക വിശുദ്ധ അനേക വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പീഡനങ്ങളിലൂടെ അനുഭവിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഇതാ ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിലേക്ക് ഒഴിക്കുവാനായി തയ്യാറായി നിൽക്കുകയാണ്. 7 ദൂതന്മാർ ഭൂമിയിലേക്ക് ന്യായവിധി ഒഴിക്കുവാനായി തയ്യാറാകുകയാണ്. അവർ ഓരോ കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ശ്രദ്ധിക്കുക. 1ാമത്തെ കാഹളം 7ാം വാക്യത്തിൽ വായിക്കുന്നു. 1ാമത്തെ കാഹളം ഊതിയപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂമിയിൽ 3ൽ 1 വെന്തുപോയ വൃക്ഷങ്ങളിൽ വൃക്ഷങ്ങളിൽ 3ൽ 1 നശിച്ചു. എല്ലാ പച്ച സസ്യങ്ങളിൽ നശിച്ചു. അത് എന്തൊക്കെയാണ് സംഭവിച്ചത്? ഭൂമിമേലാണ് ഒഴിച്ചത്, 3ൽ 1 നശിച്ചത്. എന്തൊക്കെയാണ് വന്നത്? followed by hail, fire and mist with
blood.
രക്തം കലർന്ന കൽമഴയും തീയും വന്നു. കൽമഴ നമുക്കറിയാം ഐസ് വീഴുന്നതാണ് കൽമഴ, ഹെയിൽ. തീ നമുക്കറിയാം മിന്നൽ വരുമ്പോൾ തീയാണ് വരുന്നത്. തീയും കൽമഴയും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ രക്തമോ എന്താണെന്നറിയില്ല. ഇതിന്റെ സന്ദർഭത്തിൽ രക്തവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒക്കുമോ എന്ന് സംശയം തോന്നാം. എന്നാൽ കേരളക്കാർക്ക് എനിക്കൊന്നും വലിയ പ്രയാസമില്ല ഇത് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ ഒരു രക്തമഴ പെയ്തു, ഓർക്കുന്നുണ്ടോ? പേപ്പറിലെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തപ്പോൾ വളരെ രക്തസമ്പൂർണമായിരുന്നു, രക്ത ചുമന്ന മഴ പെയ്തു. ഓർക്കുന്നു, റിപ്പോർട്ട് ചെയ്ത് ഓർക്കുന്നില്ല അല്ലേ? ഓർക്കുന്നുണ്ട്. അത് വാസ്തവശാസ്ത്രജ്ഞന്മാരെ കളക്ട് ചെയ്തതായിട്ട് ഞാൻ പേപ്പറിനകത്ത് വായിച്ചു. ഞാൻ ബോംബെയിലായിരുന്നു, പക്ഷെ റിപ്പോർട്ട് ചെയ്യാൻ വായിക്കുകയുണ്ടായി. ആ കളക്ട് ചെയ്ത് വെച്ച് ഇന്നും അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തുമായിരുന്നു എന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോ അന്ന് നമ്മുടെ കൺമുൻപിൽ തന്നെ ഇത് നടക്കുമെങ്കിൽ ഇനി ഭാവിയിൽ ഇതുപോലെ തന്നെ സംഭവിക്കും. കൽമഴയും രക്തവും അവർ പെയ്തതായിട്ട് കാണും. ഒന്നാമത്തെ കാഹളമൂതിയപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയാണ് ഇത്. മൂന്ന് ഒന്നാം ഏഴാമത്തെ കാഹളം ഏഴ് കാഹളം ഓടുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാം മൂന്നിലൊന്ന് മൂന്നിലൊന്നെന്ന, എല്ലാന്നില്ല മൂന്നിലൊന്ന് ബാധിക്കുന്നു, എല്ലായിടത്തും മൂന്നിലൊന്നാണ് ബാധിക്കുന്നത്. ആദ്യത്തെ ഊതിയപ്പോ ഭൂമിയിൽ വീണു, ശ്രദ്ധിക്കാതെ പിന്നീട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകാം. രണ്ടാമത്തെ ശ്രദ്ധിക്കുക എന്തുവാണ്? തീൻ കത്തുന്ന വൻമല പോലെ ഒരു മല വന്നു. ആ കടലിൽ മൂന്ന്, അത് കടലിലാണ് വീണത്. ആദ്യത്തെ ഭൂമിയിൽ, രണ്ടാമത്തെ കടലിൽ. അപ്പൊ എന്തായി? അത് രക്തമായി തീർന്നു. അതും കടലിൽ വന്നു. അത് കപ്പലുകൾ എത്ര നശിച്ചു? മൂന്നിലൊന്ന് ഛേദം വന്നു. അപ്പൊ കടലിനെ ബാധിക്കുന്നതാണ്, ഇറ്റ്സ് എ മറൈൻ ഏരിയ, കടലിനെ ബാധിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇത് വലിയ ഒരു പർവ്വതം വീണു. ചിലർ പറയുന്നത് ഇത് അമേരിക്ക ആണെന്നൊക്കെ പറയാറുണ്ട്, യാതൊരു തെളിവില്ല. അമേരിക്കയുടെ നാശത്തെ ചിത്രീകരിക്കുന്നു എന്ന്. അപ്പൊ വ്യാഖ്യാനിക്ക് വെറുതെ യാതൊരു തെളിവില്ലാതെ വ്യാഖ്യാനമാണ്. നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പോൾ തൽക്കാലം നമുക്കത് പർവ്വതമായിട്ട് തന്നെ എടുക്കാം. മൂന്നാമത്തെ ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാല ഊതിയപ്പോൾ
നീരുകളിലും
നദികളിലും വീണു. ഇത് ഫ്രഷ് വാട്ടർ അഥവാ ജലാശയങ്ങളെ, മനുഷ്യന് കുടിക്കുവാനുള്ള ജലാശയങ്ങളിൽ വീഴുന്നതായിട്ട് കാണുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? കാഞ്ഞിലം പോലെ കഴിച്ചു. വെള്ളം അശുദ്ധമായി തീർന്നു. ഈ മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് ഭൂമി, രണ്ട് കടല്, മൂന്ന് ജലാശയം, വെള്ളം കുടിക്കേണ്ടതാണ്. നാല് നോക്കിക്കേ. ഇവിടെ അന്തരീക്ഷത്തെ ബാധിക്കുന്നതായിട്ട് കാണും. സൂര്യനെയും നക്ഷത്രയെയും ചന്ദ്രനങ്ങളെയും ബാധിക്കുന്നതായിട്ട് കാണും. മൂന്നിലൊന്ന് പ്രകാശമില്ലാതെയായി തീർന്നു. ഈ നാല് ബാധകളെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മനുഷ്യൻ പരാജയപ്പെട്ടതിന്റെ ഒരു ചിത്രമാണ്. ദൈവം മനുഷ്യനെ ഭൂമി ഏൽപ്പിച്ചത് ഇത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്, സൂക്ഷിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യന്റെ സ്വാർത്ഥത കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിച്ചു. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മലിനീകരണം എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മലിനീകരണത്തിൽ നാല് സ്ഥാനങ്ങളിലാണ് മലിനീകരണം ഉണ്ടാകുന്നത്. അത് പഠിക്കുമ്പോൾ നിങ്ങൾ പണ്ട് നിങ്ങളുടെ സ്കൂളുകളും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന വിഷയമാണത്. വളരെയേറെ ഇഷ്ടംപോലെ അതിനെക്കുറിച്ച് ലിറ്ററേച്ചർ ഉണ്ട്. നാല് സ്ഥാനങ്ങളിലാണ് മലിനീകരണം. ഒന്ന് ഭൂമിയിൽ, ഭൂമി മലിനീകരിക്കുകയാണ്, ദ സോയിൽ ലാൻഡ്. രണ്ടാമത്തെ മലിനീകരണം സമുദ്രത്തിലാണ്. സമുദ്രത്തിൽ ഇഷ്ടംപോലെ ഇതുപോലെ സമുദ്രം കണ്ടു കഴിഞ്ഞാൽ വളരെ മലിനമായി തീർന്നിരിക്കുകയാണ്. സമുദ്രത്തെ ജീവൻ തന്നെ മരിക്കുന്നുണ്ട് മലിനീകരണം കൊണ്ട്. മൂന്നാമത്തെ മലിനീകരണം ഉണ്ടായത് വെള്ളം കുടിക്കുന്ന ജലാശയത്തിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ബിസിലറി കൊണ്ട് നടക്കുന്നത് അല്ലേ? വെള്ളമില്ലാതെ പണ്ടൊക്കെ ആരെങ്കിലും വെള്ളക്കുപ്പി കൊണ്ട് നടക്കുമായിരുന്നു. ആരും നമ്മൾ പൈസ കൊടുത്ത് വെള്ളം മേടിക്കും? ഒരു മേടിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴോ എവിടെ ചെന്നാലും ബിസ്ലറിയേ ഉള്ളൂ. വെള്ളം എന്താ കാര്യം? നമുക്ക് ദൈവം നൽകിയ വെള്ളം നാം കുടിക്കാൻ പറ്റാതെ നമ്മളാക്കി കളഞ്ഞു, നമ്മളതിനെ നശിപ്പിച്ചു കളഞ്ഞു. നാലാമത്തെ മലിനീകരണം എവിടാണ്? അന്തരീക്ഷത്തിലാണ്. ദൈവം ഞാൻ വിളിക്കുമ്പോൾ മനുഷ്യൻ ചെയ്ത തെറ്റുകൾക്ക് അനുസരിച്ച് ഞാൻ വിളിക്കുകയാണ്. ഞാൻ പറയാറുണ്ട്, ഇപ്പൊ നമ്മള് വെള്ളക്കുപ്പിയും കൊണ്ട് നടക്കാറുണ്ട്, നമ്മുടെ മക്കളുടെ കാലത്ത് ഓക്സിജൻ കുപ്പിയും കൊണ്ട് നടക്കേണ്ടി വരും അല്ലേ. കാര്യം ശ്വസിക്കാൻ വയ്യാത്ത വായുവാക്കി തീർത്തിരിക്കുകയാണ്. ഈ നാല് രംഗത്തും മനുഷ്യൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. ദൈവം ഭൂമിയെ മനുഷ്യനെ ഏൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ പരാജിതനായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കോപപരിഗണന പതിനൊന്നാമത്തെ വായിക്കാൻ ഒരു വാക്യം വായിക്കാം. കർത്താവ് വരുന്നതിന്റെ ഒരു ഉദ്ദേശം ശ്രദ്ധിക്കുക. പതിനൊന്നാമത്തെ പതിനെട്ടാം വാക്യം വായിക്കുക. അല്ല, പതിനൊന്നിന്റെ പതിനെട്ട്. ഭൂമിയെ നശിപ്പിക്കുന്നവരെ. ആ അങ്ങനെയുണ്ടോ? നമ്മൾ വിചാരിച്ച് ഭൂമിയെ നശിപ്പിച്ച കുഴപ്പമൊന്നും, അങ്ങനെയല്ല ഉണ്ടോ? ഇവർ പറയുന്ന ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിന്റെ ന്യായവിധി വരികയാണ്. ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന ചോദന നമ്മുടെ ചുമതലയാണ്. എന്നാൽ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനായി കർത്താവ് വരുന്നു. താൻ ഭൂമിയെ അവകാശത്തിലേക്ക് എടുക്കുവാൻ വരികയാണ്. ഭൂമിയെ തന്റെ സ്വന്തം രാജ്യമായി സ്വന്തം അവകാശത്തിലേക്ക് തീർക്കുവാൻ വരികയാണ്. എന്നാൽ അതിനെ നശിപ്പിച്ചവരെയാണ് നശിപ്പിക്കും. ദൈവത്തിന്റെ ന്യായവിധി വരുന്ന കാണുക. ഈ നാല് രംഗത്തും ദൈവത്തിന്റെ ന്യായവിധി വരുന്നതായിട്ട് കാണും. ദൈവം ന്യായാധിപനായി വരുവാൻ പോവുകയാണ്. ഇത് ഈ നാല് കാര്യങ്ങൾ, നാല് ഇത് കാഹളമൂതിയപ്പോൾ ഉണ്ടായ ന്യായവിധികൾ ഇതിനേക്കാൾ ഭയാനകമായ മൂന്നുകൂടി വരുന്നുണ്ട്. അടുത്ത മൂന്ന് ന്യായവിധി ഭയാനകമാണ്. എന്താണ് നൂറിൻ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത്? എട്ടിന്റെ പതിമൂന്ന്. ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം, ഭയാനകമായ കഷ്ടം വരുന്ന ഭയാനകമായ ന്യായവിധി വരുവാൻ പോവുകയാണ്. ഒൻപതും ഒമ്പതാം അധ്യായത്തിൽ ആ ന്യായവിധിയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഈ ന്യായവിധി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് അല്പം കൂടി ചിന്തിക്കുന്ന കുഴപ്പമില്ല, ശ്രദ്ധിക്കാം. ഈ ന്യായവിധി എന്താ? ഒമ്പതാം വാക്യത്തിൽ വായിക്കാം. ഒമ്പതും പത്തും വാക്യം, ഒമ്പതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാം. ആ ആ ആ ആ ആ ഇവിടെ അഗാധകൂപത്തിന്റെ താക്കോൽ തുറന്നു. ഈ അഗാധകൂപം എന്ന് പറഞ്ഞാൽ എന്തുവാ? ബോട്ടംലെസ് പിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഗ്രാവിറ്റേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് അവർ ബോട്ടംലെസ് പിറ്റ്. ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അടിയില്ലാത്ത തട്ടല്ലേ. അടിയില്ലാത്ത അങ്ങനെ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അടിയില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒരാളിനെ ഇട്ടാൽ എങ്ങനെ ഇരിക്കും? താഴോട്ട് പോകുമോ? താഴോട്ട് വരുന്നത് ഗ്രാവിറ്റേഷൻ കൊണ്ടാണ്. മുകളിലോട്ട് പോകാ വാസ്തവ അടിയില്ലാത്ത തട്ടൽ അബായിസ് വാസ്തവ അഗാധകൂപം. അതാണ് വാസ്തവ സാൻഡ്രേഷൻ. അഗാധകൂപം എന്ന് അന്ധകാരം നിറഞ്ഞ സ്ഥലമാണ്. ഈ അന്ധകാരത്തെ കുറിച്ച് അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, അന്ധകാരം നിറഞ്ഞ ഈ സ്ഥലത്തെ അനേക ഭൂതാത്മാക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഭൂതാത്മാക്കളെ ബന്ധി പേഴ്സും പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കും. ഭൂതാത്മാക്കളെ, ദുഷ്ടാത്മാക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. അതിനാ പത്രോസ് പറയുന്നത് അവരെ ഇരുട്ടിന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ടാർട്ടാറസ് എന്നാണ് പത്രോസ് അതിനെ ഉപയോഗിക്കുന്നത്. അവരെ എന്ത് ന്യായവിധിക്കായി ബന്ധിച്ചിരിക്കുകയാണ്. അവരെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിട്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇവിടെ ജീവിക്കാനൊക്കത്തില്ല. അപ്പൊ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഭൂതാത്മാക്കളെ ദൈവം ഇപ്പോൾ ബന്ധിച്ചിരിക്കുകയാണ്. പിന്നെ ചിലപ്പോ അവരെ ഒന്ന് അഴിച്ചുവിടും. ഈ അഴിച്ചുവിടുന്ന കാര്യമാണ് ഇവിടെ. ഇത് വാസ്തവത്തിൽ വെട്ടിക്കളിയല്ല. ആരാണ് ഈ അന്ധകാരത്തിൽ കിടക്കുന്ന ഭൂതാത്മ? അവരെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. അവരെ കണ്ടിട്ട് എങ്ങനുണ്ട്? ഷെയ്പ്പ് എങ്ങനുണ്ട്? കുതിരയ്ക്ക് കുതിര പോലെ, യുദ്ധത്തിന് പുറപ്പെടുന്ന കുതിരയുടെ പോലെയാണ്. അവരുടെ
തല സ്വർണ്ണ കിരീടമുള്ള ക്രൗൺസ് ഓഫ് ഗോൾഡ് ഇസ് ദെയർ ഹെഡ്. അവരുടെ മുഖം മനുഷ്യമുഖം പോലെയാണ്, മുടി സ്ത്രീയുടെ മുടി പോലെയാണ്, അവരുടെ പല്ല് സിംഹത്തിന്റെ പല്ല് പോലെയാണ്. എന്നാൽ അവരുടെ ബ്രസ്റ്റ് പ്ലേറ്റ് അവിടെ പറയുന്ന കവചം ഇരുമ്പ് കൊണ്ടുള്ള കവചമാണ്. അവരുടെ വിങ്സ് അവര് വലിയൊരു സൈന്യം പുറപ്പെടുന്ന കുതിര പുറപ്പെടുന്നത് പോലെ ഇരിക്കും. വാൽ തേളിന്റെ വാല് പോലെ ഇരിക്കും. ഇത് കണ്ട പേടി തോന്നും അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് യഥാർത്ഥത്തിലുള്ള ഒരു ജീവിയല്ല, ഇത് ദുഷ്ടാത്മാക്കളാണ്. കാര്യം അഗാധകോപത്തിൽ നിന്ന് കാര്യം ഒടുവിൽ സാത്താനെ അഗാധകോപത്തിലാണ് ഇടുന്നത്. അപ്പോ സാത്താനെ അവന്റെ കൂട്ടരെയും ബന്ധിക്കുവാനുള്ള ഒരു സ്ഥലമാണ് അഗാധകോപം. അപ്പോൾ ആ അഗാധകോപത്തിൽ നിന്നും ഇവനെ ഒന്ന് അഴിച്ചുവിടും. ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇവരുടെ ഉത്ഭവം അഗാധകോപമാണ്. അവർ മനുഷ്യനെ ഉപദ്രവിക്കുന്നവരാണ്, പച്ച ഇലകൾ ഉപദ്രവിക്കുകയില്ല. അവർക്കൊരു രാജാവുണ്ട്, വെട്ടിക്കിളികൾക്ക് രാജാവില്ല, എന്നാൽ ഇവർക്കൊരു രാജാവുണ്ട്, അപ്പല്ലോൻ എന്നാണ് ഈ രാജാവിന്റെ പേര്. ഇവരെ ആരെ ഉപദ്രവിക്കും? ദൈവത്തിന്റെ മുദ്ര ഏൽക്കുന്നവരെ അല്ല, ദൈവത്തിന്റെ മുദ്ര ഇല്ലാത്ത അന്തിക്രിസ്തുവിന്റെ മുദ്ര ഉള്ളവരെ മാത്രമേ ഇവരെ ഉപദ്രവിക്കുള്ളൂ. അന്തിക്രിസ്തുവിന്റെ മുദ്ര ഉള്ളവരെ ഉപദ്രവിക്കും. ഇവർക്ക് കൊല്ലാനുള്ള കഴിവുണ്ട്, വേണമെങ്കിൽ നശിപ്പിക്കാം, കൊല്ലാം മനുഷ്യനെ. എന്നാൽ ഇവർ കൊല്ലുവാനുള്ള അവകാശം കൊടുത്തിട്ടില്ല. 5 മാസം ഇവരെ ദണ്ഡിപ്പിക്കുവാനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ്. 5 മാസം മനുഷ്യനെ ദണ്ഡിപ്പിക്കുവാനുള്ള അവകാശം ദൈവമാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ 5 മാസത്തേക്കിനെ ഈ അഗാധകൂപത്തിൽ നിന്നും അഴിച്ചുവിടുന്ന ഭൂതാത്മാക്കളാണ് മനുഷ്യനെ ഉപദ്രവം. ഇതൊന്നും മാസം മനുഷ്യന്റെ കണ്ണുകൊണ്ടൊന്നും കാണത്തില്ല, മനുഷ്യനെ ബാധിക്കുകയും. ഇത് വായിക്കാമെങ്കിൽ അറിയാം, ഇവർ മെന്റൽ ഡിസോർഡർ, മെന്റൽ അവർ മെന്റലി അപ്സെറ്റ് ആയി പോവും. അതുപോലെ തന്നെ നെർവസ് ഡിസോർഡർ, വേദന കൊണ്ട് പിളയും. ഈ 2 രോഗത്താൽ ഇവർ ബാധിതരായിത്തീരും. അന്തിക്രിസ്തുവിന്റെ മുദ്രയേൽക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുവാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയുടെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് 5-ാമത്തെ കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭൂതാത്മാക്കളുടെ ഉപദ്രവമാണ്. അന്ധകാരത്തെ ഭൂതാത്മാക്കളുടെ ഉപദ്രവം ധാരാളമായി ഉണ്ടാകും. ആ ഭൂതാത്മാക്കളുടെ ഉപദ്രവത്തിന്റെ ഒരു ചിത്രീകരണമാണ് 5-ാമത്തെ കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന ഈ സംഭവം. നമുക്ക് 6-ാമത്തെ കാഹളം പിന്നീട് നമുക്ക് ചിന്തിക്കാം. അത് വരുവാൻ പോകുന്ന അർമ്മഗതവനെ കുറിച്ച്, വരുവാൻ പോകുന്ന ലോകമഹായുദ്ധത്തെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. അടുത്ത ദിവസം നമുക്ക് അതിനെ കുറിച്ച് വീണ്ടും തുറന്ന് ചിന്തിക്കാം. അപ്പോൾ ഇന്ന് നാം പഠിച്ചത് ഈ വരുവാൻ പോകുന്ന ന്യായവിധികളെ കുറിച്ചാണ്. ആദ്യമായിട്ട് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന 7 ന്യായവിധിയെ കുറിച്ച് നാം ചിന്തിച്ചു. അതിനുശേഷം കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കരമായ ന്യായവിധിയെ കുറിച്ച് നാം ചിന്തിച്ചു. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യേ ദൈവം, ദയാലുവായ ദൈവം, തന്നെ സ്നേഹിക്കുന്നവരെ രക്ഷിക്കുന്നവനാണ്, തന്നിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്നവനാണെന്ന് താൻ വീണ്ടും തെളിയിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഈ രക്ഷന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് അറിയിക്കാം. ഭയങ്കരമായ ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ പോകുന്നു. ആ കാലഘട്ടത്തിന്റെ അന്ത്യത്തിലാണ് നാം ജീവിക്കുന്ന യാ സംശയമില്ല. ലോക സംഭവങ്ങൾ അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം ചുറ്റുപാട് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് അവന്റെ വേലയിൽ ഉത്സുഖരായിട്ട് നമുക്ക് വരുന്ന ആളുകളിൽ ജീവിക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.